கால்வரி க்ரூஸில் காணும் ஸ்நேகத்தின் பூர்ணத, சத்ருவம் என்னை தெய்வம் மித்ரமாக்கியே, ரத்தவும் சிந்தியே என்னை ரட்சிப்பானா, இஸ்நேக சொருபன் ஆத்ம ஸ்நேகிதன்.
நம்ம தேவராஜ்யத்தை பற்றியுள்ள கர்த்தாவின்ற உபமகளும் കർത്താവിനെ പറ്റി പറയുന്ന കാര്യങ്ങളായിരുന്നു കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് ചിന്തിച്ചത്. കർത്താവ് ഉപമകൾ വഴി, അതുപോലെ തന്നെ പല രീതിയിൽ ഉപദേശങ്ങൾ വഴിയെല്ലാം ദൈവരാജ്യത്തെപ്പറ്റിയാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ ഈ ദൈവരാജ്യത്തിലേക്ക് ഒരുവൻ എങ്ങനെ പ്രവേശിക്കാൻ കഴിയും എന്നുള്ളതിനെപ്പറ്റി പറയുന്നുണ്ട്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്, അല്ലെങ്കിൽ കിങ്ഡം ഓഫ് ഗോഡ്. കിങ്ഡം ഓഫ് ഗോഡും കിങ്ഡം ഓഫ് ഹെവനും ഒരേ അർത്ഥത്തിൽ തന്നെ രണ്ടായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. അന്നേരം ദൈവരാജ്യത്തിൽ കടക്കുന്നത് ആത്മാവിൽ ദരിദ്രരായവരാണ് എന്ന് പറയും. താഴേക്ക് വരുമ്പോൾ അതിന്റെ 13-ാം വാക്യത്തിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചതുപോലെ ഉപ്പിനെപ്പറ്റി പറയുകയാണ്. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു, ഉപ്പ് കാരമില്ലാതെ പോയാൽ അതിനെന്തോ കൊണ്ട് രസം വരുത്താം. പുറത്തു കളഞ്ഞ് മനുഷ്യൻ ചവിട്ടുവാനല്ലാതെ പിന്നെ മറ്റൊന്നിനും കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറഞ്ഞിരിക്കാൻ പാടില്ല. യേശുക്രിസ്തു വീണ്ടും ദൈവരാജ്യത്തിലുള്ള ദൈവമക്കൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അവർ എങ്ങനെയായിരിക്കണമെന്നുള്ളത് വിശദീകരിക്കുകയാണ്. അവർ ഭൂമിയുടെ ഉപ്പാണ്, ഭൂമിയുടെ വെളിച്ചമാണ് എന്ന് വിശദീകരിക്കുകയാണ്. വെളിച്ചത്തിനും ഉപ്പിനുമുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മറ്റുള്ളവർക്ക് കാണാനും തിരിച്ചറിയാനായിട്ടും ടേസ്റ്റ് ചെയ്യാനായിട്ടും കഴിയുന്നതാണ്. ഇതിന് വലിയ അഡ്വർടൈസ്മെന്റിനൊന്നും ആവശ്യമില്ല, അല്ലേ? ഞാനിങ്ങനെ വെളിച്ചവും ഉപ്പും ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയാം, അവരുടെ പ്രകാശം കൊണ്ട് തിരിച്ചറിയാം. അതാണ് കർത്താവ് 16-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അവിടെ കർത്താവ് പറഞ്ഞിരിക്കുകയാണ് നല്ല പ്രവൃത്തികൾ, ഗുഡ് വർക്ക്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിരുന്നു, ഗുഡ് വർക്ക്സ് എന്ന് പറയുന്നത് ദൈവം ഒരു വ്യക്തിയിൽ വസിച്ചുകൊണ്ട് അവനിൽ കൂടി വെളിപ്പെടുത്തുന്ന പ്രവൃത്തികളാണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയിൽ കർത്താവ് വസിക്കുകയും അവൻ കർത്താവിൽ വസിക്കുകയും ചെയ്യുമ്പോൾ അവനിൽ കൂടി പുറത്തു വരുന്ന നല്ല പ്രവൃത്തികൾ കാണുമ്പോൾ അതിന്റെ പുറകിലുള്ള സോഴ്സ് സ്വർഗസ്ഥനായ പിതാവാണ് എന്ന് അവർക്ക് മനസ്സിലാകും. അപ്പോൾ അവർ പുകഴ്ത്തുന്നത് ആ വ്യക്തിയായിരിക്കില്ല, അവരിൽ കൂടി പ്രവർത്തിക്കുന്ന ദൈവത്തെയായിരിക്കും. ഇതൊരു വളരെ നമുക്ക് റെക്കഗ്നൈസ് ചെയ്യാവുന്ന കാര്യമാണ്. ഒരു വ്യക്തിയുടെ സ്വന്തം പ്രവൃത്തിയാണോ അതോ ആ വ്യക്തിയിൽ കൂടി ദൈവം പ്രവർത്തിക്കുന്നതാണോ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ വ്യക്തിയെ കാണുന്ന വ്യക്തികൾക്ക് ആ വ്യക്തിയുടെ പുറകിൽ പ്രവർത്തിക്കുന്ന സോഴ്സ് എന്താണെന്ന് തിരിച്ചറിയും. അപ്പോൾ ആ തിരിച്ചറിയുമ്പോൾ അവർ പുകഴ്ത്തുന്നത് ഇല്ലെങ്കിൽ അവർ മഹത്വപ്പെടുത്തുന്നത് സ്വർഗസ്ഥനായ അവരുടെ നിങ്ങളുടെ പിതാവിനെയാണ്. അതുകൊണ്ട് അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ. അന്നേരം യേശുക്രിസ്തു പറയുന്നത് നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ്. ലോകം അന്ധകാരത്തിലാണ്, ലോകം ഇരുട്ടിലാണ്. ആ ഇരുട്ടിലിരിക്കുന്ന വ്യക്തികളുടെ നടുക്ക് പ്രകാശമായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് ദൈവരാജ്യത്തിലുള്ള ദൈവമക്കളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത്. ഈ ലോകം മുഴുവൻ അന്ധകാരത്തിലാണ്, ഈ ലോകം പിശാചിന്റെ അധീനതയിലാണ് എന്ന് ദൈവവചനം പറയുന്നു. എന്നാൽ ഈ ലോകത്തിലേക്ക് ഒരു വ്യക്തി വെളിച്ചമായിട്ട് ഭൂമിയിൽ വന്നു. അതാണ് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ പറ്റി അവിടെ പറഞ്ഞിരിക്കുകയാണ്. യോഹന്നാൻ 1:3, അവിടെ പറഞ്ഞിരിക്കുകയാണ് അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചം. ഇൻ ഹിം ദർ വാസ് ലൈഫ്. ആ ലൈഫ് ഞാൻ ഇതിനുമുമ്പ് പറഞ്ഞു, അത് ഡിവൈൻ ലൈഫിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. സോയെ എന്ന് പറയുന്ന ദൈവത്തിന്റെ ജീവനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ആ ജീവനാണ് മനുഷ്യരുടെ വെളിച്ചമായി തീർന്നത്. അന്നേരം ദൈവത്തിൽ നിന്നുള്ള ജീവനാണ് ആ വെളിച്ചം ആയിട്ട് തീരാനായിട്ട് കഴിയുന്നത്. ഈ ഭൂമി മുഴുവൻ, ഈ ലോകത്തുള്ള മനുഷ്യർ മുഴുവൻ അന്ധകാരത്തിലായിരുന്നപ്പോൾ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ വരികയാണ്. അവന്റെ പ്രത്യേകത അവനിൽ ജീവനുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. എല്ലാവരും അന്ധകാരത്തിലിരിക്കുമ്പോൾ ഒരു വ്യക്തി മാത്രം വെളിച്ചമായിട്ട് ഭൂമിയിൽ നിൽക്കുന്നു. അന്നേരം ആൾക്കാർക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. അന്ധകാരത്തിൽ നടക്ക് ഒരു വെളിച്ചം മാത്രം. എന്നാൽ ആ വെളിച്ചം അങ്ങനെ തന്നെ നിന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതിന്റെ ഒമ്പതാമത്തെ വാക്യം, ഒന്നാമത്തെ അധ്യായത്തിന്റെ ഒമ്പതാമത്തെ വാക്യം, അതിന് ആ വെളിച്ചത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ വെളിച്ചത്തിന് ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കാനായിട്ട് കഴിയും. ആ വെളിച്ചവുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ, ആ സോഴ്സുമായിട്ട് കണക്റ്റഡ് ആകുമ്പോൾ മനുഷ്യന്റെ ഉള്ളിൽ വെളിച്ചമുണ്ടാകുകയും ആ മനുഷ്യൻ പ്രകാശിക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ അടുത്ത താഴേക്ക് വരുമ്പോൾ പറഞ്ഞിരിക്കുന്നത് അടുത്ത വാക്യം, അടുത്ത വാക്യം പതിനൊന്നാമത്തെ വാക്യം, അവിടെ പറയുന്നത് അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തം സൃഷ്ടിയിലേക്ക് വന്നു, എന്നാൽ സ്വന്തമായവരെ അവനെ കൈക്കൊണ്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ആ വെളിച്ചത്തെ റിജക്ട് ചെയ്തു. ദൈവത്തിന്റെ വെളിച്ചം, യേശു ക്രിസ്തുവിന്റെ വെളിച്ചം അവർ റിസീവ് ചെയ്തില്ല. അവരുടെ സ്വന്തമായവർ അതിനെ റിജക്ട് ചെയ്തു. എന്നാൽ ആ വെളിച്ചം ആഗ്രഹിച്ചിരുന്ന, നീഡിയായിട്ടിരുന്ന, നമ്മൾ മത്തായിയുടെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞതുപോലെ ആത്മാവിൽ ദരിദ്രരായി ഈ വെളിച്ചത്തിന് ആഗ്രഹിച്ചിരുന്ന ഒരു കൂട്ടരുണ്ട്. അവരെപ്പറ്റി പറഞ്ഞിരിക്കുകയാണ് അടുത്ത വാക്യം, അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവന് അധികാരം കൊടുത്തു. അവർ രക്തത്തിൽ നിന്നല്ല, ജഡത്തിന്റെ ഇഷ്ടത്താലല്ല, പുരുഷന്റെ ഇഷ്ടത്താലുമല്ല, ദൈവത്തിൽ നിന്ന് അത്രയേ ജനിച്ചത്. അന്നേരം അങ്ങനെയുള്ള വ്യക്തികൾ യേശു ക്രിസ്തു എന്ന ലൈഫ് സോഴ്സുമായി കണക്റ്റഡ് ആവുകയും, ലൈഫ് സോഴ്സുമായി കണക്റ്റഡ് ആവുകയും അവർ ഉയരത്തിൽ നിന്ന് ജനിക്കുകയും ചെയ്യുക. അങ്ങനെ അവർ ഉയരത്തിൽ നിന്ന് ജനിക്കുമ്പോഴാണ് അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ജീവൻ ഉണ്ടാകുന്നതും ആ ദൈവത്തിന്റെ ജീവൻ അവരിൽ വെളിച്ചമായി വെളിയിലേക്ക് വരുന്നത്. ആ വെളിച്ചമായി പുറത്തേക്ക് വരുന്നതാണ് നല്ല പ്രവൃത്തികൾ എന്ന് പറയുന്നത്. ദൈവത്തിന്റെ ജീവൻ ഒരുവിൽ വസിച്ച് അവർ ഉയരത്തിൽ നിന്ന് ജനിച്ച് അവരുടെ ജീവൻ, ദൈവിക ജീവൻ മാനിഫെസ്റ്റ് ചെയ്യുന്നതാണ് വെളിച്ചമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ പതിനേഴാമത്തെ വാക്യം, അതിന്റെ പതിനാലാമത്തെ വാക്യത്തിൽ പറയുന്നത്, വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ള ഏകജാതന്റെ തേജസ്സായി കണ്ടു. അവിടെ പറഞ്ഞിരിക്കുകയാണ് യേശു ക്രിസ്തു മനുഷ്യനായി ഈ ഭൂമിയിൽ വന്നപ്പോൾ അവനിൽ കൃപയും സത്യവും നിറഞ്ഞു എന്ന് മാത്രമല്ല, അവനെ കണ്ടവർ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ തേജസ് കണ്ടു. യേശു ക്രിസ്തു ഒരു എം ടി വെസലായിരുന്നു. അതാണ് ഫിലിപ്പ് ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുകയാണ്, തന്നെത്താൻ ഒഴിച്ചു. യേശു ക്രിസ്തു ഒരു പാപമില്ലാത്ത എം ടി വെസലായിട്ട് ഈ ഭൂമിയിൽ വന്നപ്പോൾ ആ യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവം വസിച്ച് പിതാവിനെ കംപ്ലീറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്തു. ഒരു ട്രേസ് ഓഫ് സിൻ പോലുമില്ലാതെ പൂർണ്ണമായിട്ടും മാനിഫെസ്റ്റ് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ളവന്റെ ഏകജാതന്റെ തേജസ്സായി കണ്ടു. അതിന്റെ പതിനെട്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞാണ്, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തി. അന്നേരം മനുഷ്യൻ എന്ന നിലയിലാണ് യേശു ക്രിസ്തു പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തിയത്, ദൈവമെന്ന നിലയിലല്ല. വചനം ജഡമായി തീർന്നു, മനുഷ്യനായി ഭൂമിയിൽ വന്നപ്പോൾ മനുഷ്യനായ യേശു ക്രിസ്തുവിൽ പിതാവായ ദൈവം വസിച്ചുകൊണ്ട് പിതാവിന്റെ വെളിച്ചത്തെ യേശു ക്രിസ്തുവിൽ കൂടി പിതാവ് വെളിപ്പെടുത്തി. എന്നാൽ ആ യേശു ക്രിസ്തുവിൽ ഒരു വ്യക്തി കണക്റ്റഡ് ആവുമ്പോൾ അവനും അതേ ജീവൻ പ്രാപിക്കുകയും ആ ജീവനെ അവൻ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്തു. അതിന്റെ പതിനേഴാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുകയാണ്, പതിനാറാമത്തെ വാക്യത്തിൽ പറഞ്ഞു, അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. യേശു ക്രിസ്തു ദൈവത്തിന്റെ കൃപ നിറഞ്ഞവനായിരുന്നു, കംപ്ലീറ്റ് ഫുൾ ഓഫ് ഗ്രേസ്, ദൈവത്തിന്റെ കംപ്ലീറ്റ് മാനിഫെസ്റ്റേഷൻ ആയിരുന്നു. ആ നിറവിൽ നിന്ന് ആ വ്യക്തിയുമായിട്ട്, യേശു ക്രിസ്തുമായി കണക്റ്റഡായി വീണ്ടും ജനിച്ച വ്യക്തികൾക്ക് ആ നിറവിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിക്കുകയും അവർ അതേപോലെ തന്നെ യേശു ക്രിസ്തുവിന്റെ ജീവനാൽ മാനിഫെസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. അടുത്ത വാക്യത്തിൽ കൃപയും ന്യായപ്രമാണവും തമ്മിലുള്ള വ്യത്യാസം പറഞ്ഞിരിക്കുകയാണ്. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു മുഖാന്തരം വന്നു. എന്നാൽ ന്യായപ്രമാണത്തിന് എന്താണ് ചെയ്യാൻ കഴിയുന്നത്? ന്യായപ്രമാണത്തിന് ജീവൻ കൊടുക്കാൻ കഴിഞ്ഞില്ല. ന്യായപ്രമാണത്തിന് കാണിക്കാൻ കഴിഞ്ഞത് ദൈവത്തിന്റെ കൃപയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി ഇങ്ങനെ ആയിരിക്കണം, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്തായിരിക്കണം എന്ന് കാണിച്ചു കൊടുക്കുകയല്ലാതെ അങ്ങനെ ജീവിക്കാനായിട്ടുള്ള ശക്തിയോ കൃപയോ കൊടുക്കാനായിട്ട് ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല, ജീവൻ കൊടുക്കാനായിട്ട് ന്യായപ്രമാണത്തിന് കഴിഞ്ഞില്ല. എന്നാൽ യേശു ക്രിസ്തു വന്നത് ന്യായപ്രമാണത്തിന്റെ കൂട്ടത്തിൽ കുറേ കൽപ്പനകളും കൂടി കൊണ്ടുവന്ന് ഒരു ഹയർ ലോ കൊണ്ടുവരികയായിരുന്നില്ല. യേശു ക്രിസ്തു വന്ന് അവിടെ പറഞ്ഞിരിക്കുകയാണ്, അവൻ കൃപയും സത്യവും ക്രിസ്തു മുഖാന്തരം വന്നു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് 10 കൽപ്പനകളുടെ കൂടെ വീണ്ടും കുറെ കൽപ്പനകളോടെ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല. ന്യായപ്രമാണം മോശ മുഖാന്തരമാണ് വന്നതെങ്കിൽ യേശു ക്രിസ്തു മുഖാന്തരം വന്നത് കൃപയാണ്. ആ കൃപയിൽ നിന്ന്, അവന്റെ കൃപയിൽ നിന്ന്, അവന്റെ നിറവിൽ നിന്ന് നമുക്ക് കൃപമേൽ കൃപ പ്രാപിക്കണം. ആ കൃപയിൽ നമ്മൾ ജീവിക്കുമ്പോൾ, ആ കൃപ നമ്മൾ കൂടി ഒഴുകുമ്പോൾ, നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിനെ മാനിഫെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇതാണ് മത്തായിയുടെ സുവിശേഷം 5 അധ്യായത്തിന്റെ 14 മുതൽ 16 വരെയുള്ള വാക്യങ്ങളിൽ കൂടി യേശു ക്രിസ്തു വിശദീകരിക്കുന്നത്. അങ്ങനെ കർത്താവുമായിട്ടൊരു വ്യക്തി കണക്ടാവുമ്പോൾ കർത്താവിന്റെ കൃപയോട്, കർത്താവിന്റെ കൃപയിൽ നിന്ന് കൃപമേൽ കൃപ പ്രാപിക്കുമ്പോൾ ആ വ്യക്തി ഈ ഭൂമിയിൽ, ലോകത്തിൽ ഉപ്പായിട്ടും ആ വ്യക്തി ഈ ലോകത്തിൽ വെളിച്ചമായും തീരും. ആ വ്യക്തിയെ ടച്ച് ചെയ്യുന്ന വ്യക്തികൾക്ക് യേശു ക്രിസ്തുവിനെ ടേസ്റ്റ് ചെയ്യാൻ കഴിയും. ആ വ്യക്തിയെ കാണുന്ന വ്യക്തികൾക്ക് യേശു ക്രിസ്തുവിന്റെ വെളിച്ചത്തെ കാണാനായിട്ട് കഴിയും. അങ്ങനെയുള്ള സഭകൾ, അങ്ങനെയുള്ള വ്യക്തികൾ മറഞ്ഞിരിക്കേണ്ടവരല്ല. ദൈവം അവരെ ഉയർത്തി തണ്ടിന്മേൽ ഉയർത്തി വയ്ക്കുമ്പോൾ അവർ മറ്റുള്ളവരുടെ മുമ്പിൽ അവർ ദൈവത്തിന്റെ പ്രകാശമായി തീരും. അങ്ങനെ അവരെ കാണുമ്പോൾ മറ്റുള്ളവരെന്ത് ചെയ്യും? അവർ സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തും. ഇതാണ് ദൈവത്തിന് മനുഷ്യനെപ്പറ്റിയും ദൈവസഭയെപ്പറ്റിയുമുള്ള ദൈവത്തിന്റെ ഉദ്ദേശം. ദൈവവ്യക്തിയെ, ഒരു വ്യക്തിയെ ഉയർത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ മനുഷ്യന് ആ വ്യക്തിയെ താഴ്ത്താനായിട്ട് കഴിയത്തില്ല. വെളിച്ചത്തെ ഒരിക്കലും അടയ്ക്കാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം പറഞ്ഞിരിക്കുന്നത്, വെളിച്ചം ഇരുളിൽ പ്രകാശിച്ചു, ഇരുളോ അതിനെ കീഴടക്കാനായിട്ട് കഴിഞ്ഞു. ഇരുളിനൊരിക്കലും വെളിച്ചത്തെ നശിപ്പിക്കാനായിട്ട് കഴിയത്തില്ല, എന്നാൽ വെളിച്ചത്തിന് ഇരുളിനെ നശിപ്പിക്കാനായിട്ട് കഴിയും. അല്ലെ? വെളിച്ചം ചെല്ലുന്ന നേരത്ത് ഇരുൾ ഓട്ടോമാറ്റിക്കലി മാറിപ്പോകും, എന്നാൽ ഇരുളും കൊണ്ട് വെളിച്ചത്തെ നശിപ്പിക്കാനായിട്ട് കഴിയത്തില്ല. അതുപോലെ തന്നെ ജീവനാണ് മരണത്തെ നീക്കിക്കളയുന്നത്. ജീവൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ മരണം ഇല്ല. ജീവൻ മാറ്റപ്പെടുമ്പോൾ ബാക്കിയുള്ളതാണ് മരണം, വെളിച്ചം മാറ്റപ്പെടുമ്പോൾ ബാക്കിയുള്ളതാണ് ഇരുട്ട്. അല്ലെ? അന്നേരം കർത്താവിന്റെ വെളിച്ചത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടരിലേക്ക് കർത്താവിന്റെ ജീവനും വെളിച്ചവും വരികയാണ്. അതാണ് ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാൻ പറഞ്ഞത്. കർത്താവ് ഇത് വിശദീകരിക്കുക, എന്നിട്ട് പറയാൻ വിളക്ക് കത്തിച്ച് പറയാൻ കീഴിലല്ല, തണ്ടിന്മേൽ അത്ര വിളിക്കുന്നു, അപ്പോൾ അത് വീട്ടിലുള്ളവർക്ക് എല്ലാവർക്കും പ്രകാശിക്കുന്നു. അങ്ങനെ തന്നെ മനുഷ്യർ നിങ്ങളുടെ നല്ല പ്രവൃത്തികളെ കണ്ട് സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിനെ മഹത്വപ്പെടുത്തേണ്ടതിന് നിങ്ങളുടെ വെളിച്ചം അവരുടെ മുമ്പിൽ പ്രകാശിക്കട്ടെ എന്ന് പറയുന്നു. എന്നിട്ട് കർത്താവ് പറയാണ്, ഞാൻ ന്യായപ്രമാണത്തെയോ പ്രവാചകന്മാരെയോ നീക്കുവാൻ വന്നു എന്ന് നിരൂപിക്കരുത്, നീക്കുവാനല്ല നിവർത്തിക്കാൻ. കർത്താവ് പറഞ്ഞിരിക്കുകയാണ്, ലോ നീക്കാനായിട്ടല്ല കർത്താവ് വന്നത്, ലോ നിവർത്തിച്ച് യഥാർത്ഥത്തിൽ ലോയുടെ ഫുൾഫിൽമെന്റ് ആയി നമ്മളെ യഥാർത്ഥ കൃപയിലേക്ക് കൊണ്ടുവന്ന് ന്യായപ്രമാണത്തിന് മുകളിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നവരാക്കി തീർക്കാൻ വേണ്ടിയിട്ടാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് പറയാം. അതിലേക്ക് താഴേക്ക് വരുമ്പോൾ ഈ ദൈവരാജ്യത്തിൽ കടക്കുന്ന രണ്ടാമത്തെ ഒരു കൂട്ടരെ പറ്റി, അല്ലെങ്കിൽ വേറൊരു ക്വാളിറ്റി അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ 20 ഇരുപത് 20 വാക്യം, എന്നാൽ ഇവിടെ കർത്താവ് അടുത്തൊരു കാര്യം പറയാണ്, നിങ്ങളുടെ നീതി ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ കടക്കാൻ കഴിയത്തില്ല. വേറെ രീതിയിൽ പറഞ്ഞാൽ, ഒരുവന് സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ അവൻ എന്ത് കവിയണം? അവൻ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ എക്സീഡ് ചെയ്യണം. അന്നേരം ഒരുവന് ദൈവരാജ്യത്തിൽ കടക്കണമെന്ന് തീരുമാനിക്കുകയാണെങ്കിൽ അതിനൊരു കണ്ടീഷൻ കർത്താവ് പറയുകയാണ്, നിങ്ങൾ ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയെ എക്സീഡ് ചെയ്യുന്ന ഒരു നീതി നിങ്ങൾക്കുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിലോട്ട് എൻട്രൻസ് ഉള്ളൂ. അതായത് നമ്മൾ സ്വാഭാവികമായിട്ട് ചിന്തിക്കും, എന്താണ് ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതി എങ്ങനെയാണ് എക്സീഡ് ചെയ്യുന്നത്? അല്ലെ? ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെയും നീതിയുടെ പല ലിസ്റ്റുകൾ നമുക്ക് മത്തായിയുടെ സുവിശേഷവും ലൂക്കോസിന്റെ സുവിശേഷമൊക്കെ വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. എന്തൊക്കെയാണ്? അവർ 10% കൃത്യമായി കൊടുക്കുന്നവരാണ്. അല്ലെ? അവർ ആഴ്ചയിൽ 2 ഉപവസിക്കുന്നവരാണ്. നേടുന്നതിലെല്ലാം 10% കൊടുക്കുന്നവരാണ്. പ്രാർത്ഥിക്കുന്നവരാണ്. അല്ലേ? ചിലടത്ത് പറയുന്നത് സുവിശേഷം പറയാൻ വേണ്ടി അവർ കടലും കരയും കടന്നു നടക്കുന്നവരാണ്. പല പല ക്വാളിറ്റീസ് അവരെ പറ്റി പറയുന്നുണ്ട്. അവർ എങ്ങനെയാണ് ഇതിനെ എക്സീഡ് ചെയ്യുന്നത്? എങ്ങനെ എക്സീഡ് ചെയ്യാൻ കഴിയും? ദൈവരാജ്യത്തിൽ കടക്കണമെങ്കിൽ ഇതിനെ എക്സീഡ് ചെയ്തേ നോക്കത്തുള്ളൂ. എങ്ങനെ കഴിയും? നേരെ നമ്മൾ 10% 11% കൊടുക്കണം. രണ്ട് ദിവസം ഉപസിക്കുന്നതിന് പകരം 3 ദിവസം ഉപസിക്കണം. അങ്ങനെയാണോ എക്സീഡ് ചെയ്യുന്നത്? എങ്ങനെയാണ് എക്സീഡ് ചെയ്യുന്നത് അറിയോ? എങ്ങനെ യേശുക്രിസ്തുവിൽ കൂടെ എങ്ങനെ എക്സീഡ് ചെയ്യുന്നു? പരീശന്മാരുടെ നീതി എക്സീഡ് ചെയ്തെങ്കിലേ എഴുതിയത്തുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. പരീശന്മാരുടെ നീതിക്കൊരു പ്രത്യേകതയുണ്ട്. അതെന്താണ്? അതിന്റെ ആ സ്വഭാവം മനസ്സിലാക്കിയാൽ മാത്രമേ കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കുള്ളൂ. എന്താണ് പരീശന്മാരുടെ നീതിക്ക് കർത്താവ് പറയുന്ന, കർത്താവ് എന്താണ് പരീശന്മാരുടെ നീതി എന്ന് പറയുന്നത്? ഇതെല്ലാം ഉള്ളപ്പോൾ തന്നെ പരീശന്മാരുടെ നീതിയുടെ ഒരു പ്രത്യേകത മത്തായിയുടെ സുവിശേഷം 23-ാമത്തെ അധ്യായത്തിന്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവ് പരീശന്മാരുടെ നീതിയുടെ പ്രത്യേകത പറയുന്നുണ്ട്. അങ്ങനെ പരീശന്മാരുടെ നീതി താഴ്ത്തു വെച്ചു, അതായിട്ട് വയ്ക്കുമ്പോൾ അത് കുറച്ചുകൂടി ക്ലിയർ ആക്കുന്നുണ്ട്. ഇവിടെ പറയാണ് അവരുടെ പരീശന്മാരുടെ റൈച്ചസ്നെസിന്റെ ഒരു മാർക്ക് അതിന്റെ 28-ാമത്തെ വാക്യത്തിൽ പറയാണ്, അങ്ങനെ തന്നെ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് അങ്ങനെ തന്നെ പുറമേ നിങ്ങൾ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു. ഇവരുടെ നീതിയുടെ ഒരു പ്രത്യേകത അത് എക്സ്റ്റേണൽ റൈച്ചസ്നെസ് ആയിരുന്നു, പുറമേയുള്ള നീതിയായിരുന്നു, എക്സ്റ്റേണൽ വർക്കുകളായിരുന്നു ഇവരുടെ നീതിയുടെ പ്രത്യേകത. അന്നേരം അവരുടെ ആ പുറമേയുള്ള ആ നീതിയുടെ എണ്ണം കുറച്ചുകൂടി കൂട്ടി സ്വർഗരാജ്യം കയറാമെന്നല്ല കർത്താവോട് ഉദ്ദേശിക്കുന്നത് അല്ലെ. അവർ എക്സ്റ്റേണലി എന്തൊക്കെ ചെയ്യുന്നോ ആ എക്സ്റ്റേണലി ചെയ്യുന്നതിന്റെ എണ്ണം കുറച്ചുകൂടി കൂട്ടി, ക്വാണ്ടിറ്റി കുറച്ചുകൂടി കൂട്ടി നമുക്ക് ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ കഴിയും എന്നല്ല കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം. പരീശന്മാരുടെ നീതിയുടെ പ്രത്യേകത എക്സ്റ്റേണലി ഇതൊക്കെ ആയിരിക്കുമ്പോൾ അവരുടെ അകത്ത് അസ്ഥികളും, അവിടെ പറഞ്ഞിരിക്കുന്നത് കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ള നിങ്ങൾക്ക് ആകർഷണം, നിങ്ങൾ കിണ്ടികിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു, അകത്തോ കവർച്ചയും അതിക്രമവും നിറഞ്ഞിരിക്കുന്നു. അവിടെ പറഞ്ഞു നിങ്ങൾ വെള്ളതേച്ച ശവക്കല്ലറുകളോട് ഒത്തിരിക്കുന്നു, പുറമേ അഴകായി ശോഭിക്കുന്നുവെങ്കിലും അകമേ ചത്തവരുടെ അസ്ഥികളും സകല വിശുദ്ധ അശുദ്ധിയും നിറഞ്ഞിരിക്കുന്നു. അങ്ങനെ തന്നെ നിങ്ങൾ പുറമേ നീതിമാന്മാരെന്ന് മനുഷ്യർക്ക് തോന്നുന്നു, അകമേ കപടഭക്തിയും അധർമ്മവും നിറഞ്ഞു. ഇവരുടെ പ്രശ്നം പുറമേ ഇവർക്ക് പ്രവൃത്തികൾ ഇല്ല എന്നുള്ളതല്ല, പുറമേ ഇവർക്ക് എല്ലാ പ്രവൃത്തികളും ഉള്ളപ്പോൾ തന്നെ അകത്ത് റിയൽ പ്രശ്നം. ഇതാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പിന്നീട് വിശദീകരിക്കുന്നത്. എന്നിട്ടാണ് കർത്താവ് അത് എന്താണ് കർത്താവ് ഉദ്ദേശിക്കുന്ന കാര്യം, എങ്ങനെയാണ് പരീശന്മാരുടെ നീതിയെ എക്സീഡ് ചെയ്യാൻ കഴിയുന്നത് എന്ന് കർത്താവ് വിശദീകരിക്കുന്നത്. നെക്സ്റ്റ് വാക്യം മുതൽ വായിച്ചു, അല്ലല്ല മത്തായിയുടെ സുവിശേഷം 5:21
ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുളി ചെയ്തത് നിങ്ങൾ കേട്ടിട്ടുണ്ട്.
ആ അവിടെ പറഞ്ഞിരിക്കുകയാണ് അതൊരു ആക്ടാണ് കൊല ചെയ്യുക എന്ന് പറഞ്ഞു. അന്നേരം ന്യായപ്രമാണം കൊണ്ട് ന്യായപ്രമാണം പറയുന്നത് കൊല ചെയ്യരുത് എന്നാണ്, ഇത് ചെയ്യരുത് എന്നാണ്. അന്നേരം പുറമേ ഒരു കാര്യം ചെയ്യുമ്പോഴാണ് ന്യായപ്രമാണത്തിന് അവിടെ എഫക്റ്റ് ഉള്ളൂ അല്ലേ. അന്നേരം കൊല ചെയ്യരുതെന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ ഒരാളെടുത്ത് ഒരാളെ കുത്തി അയാളെ കൊന്നില്ല, അയാൾ ചത്തില്ലെങ്കിലും ഞാൻ കൊല ചെയ്തിട്ടില്ല. അന്നേരം അവൻ മരിച്ചെങ്കിൽ മാത്രമേ ന്യായപ്രമാണത്തിന് ഞാൻ കൊലപാതകി എന്ന് തന്നെ പിടിക്കാൻ കഴിയത്തുള്ളൂ. അന്നേരം കർത്താവ് അത് അതിന്റെ പുറകിലുള്ള ഈ മർഡറസ് നേച്ചറിന്റെ കൊലപാതകിയുടെ അവനെ കൊലപാതകിയാക്കുന്ന കാര്യം എന്താണ് എന്ന് വിശദീകരിച്ചിട്ട് അവിടെ യഥാർത്ഥത്തിൽ മാറ്റം വരുന്നില്ല എങ്കിൽ നിനക്ക് ഒരു തരത്തിലും രക്ഷപ്പെടാൻ കഴിയത്തില്ല, നിനക്ക് ദൈവരാജ്യത്തിന്റെ പടി പോലും കാണാൻ കഴിയത്തില്ല എന്നാണ് കർത്താവ് പറയുന്നത്. അന്നേരം കർത്താവ് അതിന്റെ റിയൽ റൂട്ട് പ്രോബ്ലത്തിലേക്ക് പോവുകയാണ്. താഴ്ത്തി വെച്ചു, അവിടെ തൊട്ട് വെച്ചു.
മൂടാ എന്ന് പറഞ്ഞാലോ അഗ്നി നരകത്തിന് യോഗ്യനാകും. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരൻ നിന്റെ മേലെ വല്ലതും ഉണ്ടെന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന്റെ മുമ്പിൽ വെച്ചേച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കാം.
ഓക്കെ, ഈ ഒരു വാക്യം ഒരുപാട് തെറ്റിദ്ധരിക്കപ്പെട്ടുള്ളൊരു വാക്യമാണ്. കാരണം ഇത് ദൈവവചനം ശ്രദ്ധിച്ച് വായിക്കാത്തതുകൊണ്ടുള്ളൊരു പ്രശ്നമാണ്. മിക്കവരും പഠിപ്പിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഈ വാക്യം തൊട്ടാണ് ആൾക്കാർ ചിന്തി 23-ാമത്തെ വാക്യം. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ സഹോദരന് നിന്റെ നേരെ വല്ലതുമുണ്ട് എന്ന് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വഴിപാട് അവിടെ യാഗപീഠത്തിന് മുമ്പിൽ വെച്ച് ഒന്നാമത് ചെന്ന് സഹോദരനോട് നിരന്നുകൊള്ളുക, പിന്നെ വന്ന് നിന്റെ വഴിപാട് കഴിക്കും. ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്കൊന്നും നിങ്ങൾ എല്ലാവരും തന്നെ ഇങ്ങനെ ആയിരിക്കും മനസ്സിലാക്കി. ഓൾമോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ദൈവസഭയിലേക്ക് ഒരു വഴിപാടും കൊണ്ടുവരികയാണ്, ഇല്ലെങ്കിൽ ഒരു പ്രാർത്ഥനയോ പാട്ടോ ഇല്ലെങ്കിൽ മെസ്സേജ് പറയാനായിട്ടോ സാക്ഷ്യം പറയാനായിട്ടോ പ്രബോധനമോ എന്തായിക്കോട്ടെ ദൈവസന്നിധിയിലേക്ക് ഒരു വഴിപാടും കൊണ്ടുവരികയാണ്. നേരെ വഴിപാടും കൊണ്ട് ഞാൻ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരികയാണ്, ഏതോ ഒരു സഹോദരന് എന്നോട് ഒരു പ്രശ്നമുണ്ട്, ഒരു വിഷമമുണ്ട്. ഒരു സഹോദരൻ എന്നോടൊരു വിഷമമുണ്ട്, എനിക്ക് ആ സഹോദരനോട് വിഷമമൊന്നുമില്ല. അല്ലെങ്കിൽ ഞാൻ എനിക്കെന്ന് പറയുന്ന ഒരു എക്സാമ്പിൾ പറയാണ്, നിങ്ങൾക്ക് നിങ്ങൾ പാട്ട് പാടാൻ വരുന്നു, പ്രാർത്ഥിക്കാൻ വരുന്നു, പ്രസംഗിക്കാൻ വരുന്നു, വട്ട് എവർ ഇറ്റ് ഈസ്, നിങ്ങൾ അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുകയാണ് ഒരു സഹോദരന് നിങ്ങളുടെ ഒരു വിഷമമുണ്ട്. നിങ്ങൾക്ക് ആ സഹോദരനോട് വിഷമമൊന്നുമില്ല, നിങ്ങളുടെ ഭാഗത്തൊന്നും ഒരു പ്രശ്നമില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ പോയി ആ സഹോദരനെ കണ്ടുപിടിച്ച് ആ സഹോദരന്റെ അടുത്ത് സെറ്റിൽ ചെയ്യണം, എന്നിട്ട് തിരിച്ചു വന്ന് നിങ്ങൾ വഴിപാട് കഴിക്കണം. അങ്ങനെയല്ലേ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത്? അങ്ങനെയാണ് മനസ്സിലാക്കിയിരിക്കുന്നത്. അത് കുഴപ്പമില്ല, അത് നല്ലൊരു കാര്യമാണ്, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ല കാര്യം തന്നെ. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്, അങ്ങനെ ചെയ്തില്ലെങ്കിലോ? അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ ചെയ്തില്ലെങ്കിൽ നിന്നെ ന്യായവിസ്താരത്തിലേക്ക് കൊണ്ടുപോയി നിന്നെ തടവിലാക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. അവർ അതൊന്നൊരു കാര്യം അല്ലേ? ഞാൻ ചെയ്യാത്ത എനിക്കൊരു മനുഷ്യനടുത്തും വിഷമമില്ല, വേറൊരു മനുഷ്യൻ എന്റെ അടുത്ത് വിഷമമുണ്ട്. ആ വിഷമമുള്ള മനുഷ്യനെ ഞാൻ പോയി കണ്ട് ആ മനുഷ്യന്റെ അടുത്ത് കാര്യം സെറ്റിൽ ചെയ്തില്ലെങ്കിൽ എന്നെ പിടിച്ച് തടവിലാക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നതും പഠിച്ചിരിക്കുന്നതും. എന്നാൽ ആ വാക്യത്തിന്റെ അർത്ഥം അങ്ങനെയല്ല, അതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. കാര്യം എന്താണെന്നറിയോ? ആ വാക്യം തുടങ്ങുന്നത് എങ്ങനെയാണ്? 23-ാമത്തെ വാക്യം ആകയാൽ, ദെയർഫോർ എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. പല ആൾക്കാരും ദൈവവചനം പഠിക്കുമ്പോൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു ഒരു പ്രിൻസിപ്പിളാണ് ഈ ദെയർഫോർ എന്ന് പറഞ്ഞൊരു വാക്യം തുടങ്ങത്തില്ല. ദെയർഫോർ എന്ന് പറയുന്നത്, ഒരു ദൈവദാസം പറയായിരുന്നു, ഇഫ് യു ഫൈൻഡ് ദെയർഫോർ ഇൻ എ സെന്റൻസ് യു നീഡ് ടു ചെക്ക് വൈ ദാറ്റ് ദെയർഫോർ ഈസ് ദെയർ എന്ന് പറഞ്ഞാൽ, ദെയർഫോർ എന്നൊരു വാക്ക് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമുക്ക് മനസ്സിലാവണം ഇതൊരു കണക്ടിംഗ് വേർഡാണ്, ഒരു കണക്ഷനാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അതിന്റെ മുകളിലുള്ളതുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു വാക്കാണ് ദെയർഫോർ എന്ന് പറഞ്ഞിരിക്കുന്നത്. എവിടെയാണ് ആ പറഞ്ഞു തുടങ്ങുന്നത്? കർത്താവ് പറഞ്ഞു തുടങ്ങുന്നത് അതുകൊണ്ട് എന്നാണ് പറഞ്ഞു തുടങ്ങുന്നത്. എവിടെയാണ് ഈ ദെയർഫോർ തുടങ്ങുന്നത്, അല്ലെങ്കിൽ ആ സബ്ജക്ട് തുടങ്ങുന്നത്? അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. 21-ാമത്തെ വാക്യത്തിലാണ് കർത്താവ് ആ വിഷയം പറഞ്ഞു തുടങ്ങുന്നത്. ഇനി ഞാനത് വിശദീകരിക്കാം എന്താണെന്നുള്ളത്. അവിടെ പറയുന്നത് കൊല ചെയ്യരുത് എന്നും ആരെങ്കിലും കൊല ചെയ്താൽ ന്യായവിധിക്ക് യോഗ്യനാകും എന്നും പൂർവന്മാരോട് അരുളി ചെയ്യുന്നു നിങ്ങൾ കേട്ടുണ്ട്. അതിലവിടെ ന്യായവിധിയെ പറ്റി കർത്താവ് പറഞ്ഞു കൊടുക്കണം. എങ്ങനെയാണ് ന്യായവിധിക്ക് യോഗ്യനാകുന്നത് എന്ന് ലോ പഠിപ്പിക്കുന്നത്? ഒരുവിനെ കൊല ചെയ്താൽ നിങ്ങൾ ന്യായവിധിക്ക് യോഗ്യനാകും. യു ആർ എ മർഡറർ വെൻ യു കിൽ സംബഡി. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ന്യായവിധിക്ക് എങ്ങനെയാണ് ഒരുവൻ യോഗ്യനാകുന്നത് എന്നുള്ളതിന്റെ ആദ്യത്തെ സ്റ്റെപ്പ്, ഇല്ലെങ്കിൽ മർഡറിലേക്ക് ഒരുവൻ പോകുന്നതിന്റെ ആദ്യത്തെ റൂട്ട് സ്റ്റെപ്പ് കർത്താവോടെ പറഞ്ഞു കൊടുക്കുകയാണ്. എന്താണ് അവർ പറയാണ്? സഹോദരനോട് കോപിക്കുന്നവനെല്ലാം ന്യായവിധിക്ക് യോഗ്യനായിരിക്കും. എന്നിട്ട് എനിക്കൊരു സഹോദരന്റെ അടുത്ത് കോപം വരികയാണ്, എന്റെ ഹൃദയത്തിൽ കോപം തുടങ്ങുകയാണ്, ഇതാണ് ഇതിന്റെ ആദ്യത്തെ വിത്ത്. കോപം എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞാൽ ഈ പ്രഷർ കുക്കറിലൊക്കെ പ്രഷർ ഇങ്ങനെ പൊങ്ങുന്ന പോലെ എന്റെ ഹൃദയത്തിൽ ഇങ്ങനെ കോപം, ഇങ്ങനെ ആങ്കർ, ഹേറ്റ്റഡ് ഇങ്ങനെ നിറയുക. ഇതത് നിറയുമ്പോൾ തന്നെ ആൾക്കാരെ കാണുമ്പോൾ നമുക്കറിയാം അവർക്ക് സന്തോഷമില്ല, അവർക്ക് ചിരിക്കാൻ കഴിയത്തില്ല, അവർക്ക് ദൈവിക സമാധാനമില്ല. അത് നിങ്ങളുടെ ഭാര്യയുടെ അടുത്തായിരിക്കാം, ഭർത്താവിൻ്റെ അടുത്തായിരിക്കാം, സഹോദരൻ്റെ അടുത്തായിരിക്കാം, വാട്ട് എവർ. ഹൃദയത്തിൽ ഇങ്ങനെ കോപം ഇങ്ങനെ നിറഞ്ഞ് 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 ഇങ്ങനെ നടക്കാം. അവിടെ വെച്ച് അത് ഡീൽ ചെയ്യപ്പെടുന്നു, മനസ്സാന്തരപ്പെടുന്നു. ഇങ്ങനെ മുമ്പോട്ട് 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 ഇങ്ങോട്ട് ഹൃദയത്തിൽ നിന്ന് ഈ പ്രഷർ പൊങ്ങി പൊങ്ങി വരുമ്പം ഈ പ്രഷർ കുക്കറിനൊക്കെ ഒരു വാൽവുണ്ടല്ലോ, പ്രഷർ പൊങ്ങി കഴിക്കുമ്പോൾ ഒരു വിസിലടിക്കും അല്ലെ. അതേപോലെ അടുത്ത ലെവലിലേക്ക് പോകണം, വായിച്ചു. ആ അന്നേരം ആ പ്രഷർ പൊങ്ങി വിസിൽ വന്നു. എന്താണെന്നറിയാമോ? ആ നിസാര എന്ന് പറഞ്ഞു. കുറച്ചുകൂടെ കഴിഞ്ഞപ്പോ ആ പ്രഷർ ഭയങ്കരമായിട്ട് പൊങ്ങി പ്രഷർ കുക്കർ പൊട്ടിത്തെറിക്കണം. എങ്ങനെയാണ് അടുത്ത്? അപ്പൊ നിസാര എന്ന് പറയുമ്പോൾ എന്ത് സംഭവിക്കും? നീ ന്യായാധിപ സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടി വരും. നീ യു ആർ കോർട്ട്, നീ ജഡ്ജ്മെന്റ് സഭയുടെ മുമ്പിൽ നിൽക്കേണ്ടിയ ആദ്യം ന്യായവിധിക്ക് യോഗ്യനായി തീർന്നു. ന്യായാധിപ സഭയുടെ മുമ്പിലേക്ക് എത്തി, പ്രഷർ കുക്കർ പൊട്ടിത്തെറിച്ചു. പൊട്ടിത്തെറിച്ചപ്പോ എന്ത് സംഭവിച്ചു? അവിടെ പറയാണ്, എന്താണ് വായിച്ചോ? മൂഢ എന്ന് പറഞ്ഞാലോ അഗ്നിനരകത്തിന് യോഗ്യനായി തീർന്നു. മൂന്നാമത്തെ ലെവലിലേക്ക് ഇവനെത്തി. നമ്മൾ പറയായിരിക്കും നമ്മൾ നിസാര എന്നോ മൂഢ എന്നോ എന്നൊന്നും പറയത്തില്ല എന്നോ അല്ലെ? നമ്മൾ പറയത്തില്ല, ശരിയാണ്. കാരണം നമ്മൾ അതിന് പകരം ഓൾട്ടർനേറ്റീവ് പല വാക്കുകൾ ഉപയോഗിക്കും. കാരണം നമ്മൾ റിലീജിയസ് ആൾക്കാരാണ്. എങ്ങനെ ഭാഷകൾ കൈകാര്യം ചെയ്യണം നമുക്കറിയാം അല്ലേ? ഞാൻ ഇന്ന് രാവിലെ ഇംഗ്ലീഷ് മീറ്റിംഗിൽ പറയായിരുന്നു, പിള്ളേരുടെ മീറ്റിംഗ് പറയായിരുന്നു. നമുക്കിപ്പം എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് അറിയാം. നമ്മൾ പരീശന്റെ പ്രാർത്ഥന പ്രാർത്ഥിക്കത്തില്ല. കാരണം പരീശന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ നമ്മൾ പരീശനാണെന്ന് മറ്റുള്ളവർക്ക് പിടികിട്ടും. അന്നേരം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ പാപിയുടെ പ്രാർത്ഥനയെ പ്രാർത്ഥിക്കത്തുള്ളൂ. പക്ഷെ പരീശനാണോ പാപിയാണോ എന്ന് എങ്ങനെ അറിയുന്നേ? പ്രാർത്ഥനയും കൊണ്ട് അറിയാൻ കഴിയുള്ളൂ? ഇല്ല. പരീശന്റെ ആറ്റിറ്റ്യൂഡോടുകൂടി തന്നെ പാപിയുടെ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന പരീശന്മാരാണ് നമ്മൾ. അതുകൊണ്ട് നമ്മൾ നിസ്സാര എന്നോ മൂഢ എന്നോ ഒന്നും പറയത്തില്ല. പക്ഷേ നമ്മുടെ വാക്കുകൾ അത് വെളിപ്പെടുത്തും. പ്രഷർ ഹൃദയത്തിൽ നിറഞ്ഞു കവിഞ്ഞ് വായ സംസാരിക്കും. ഒരുവൻ തന്നെ നാക്കിനെ നിയന്ത്രിക്കാൻ അവന് കഴിയുന്നില്ല എങ്കിൽ അവന്റെ ഭക്തി വ്യർത്ഥമാണ് എന്നാണ് യാക്കോബ് പറയുന്നത്. ഇറ്റ് ഈസ് വർത്ത് സീറോ. അന്നേരം ഹൃദയത്തിൽ നിന്ന് ഈ കയ്പ് നിറഞ്ഞു 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 വായിൽ കൂടി പുറത്തു വന്നു. പുറത്തു വന്നപ്പോഴേക്ക് ഇവൻ അഗ്നിനരകത്തിന് യോഗ്യനായി തീരുക. ഇതാണ് കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയണം ദെയർഫോർ. ഇനി അതൊന്ന് വായിച്ചു നോക്കണം, അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും. ദെയർഫോർ എന്നിട്ട് വായിച്ചു. ആകയാൽ നിന്റെ വഴിപാട് യാഗപീഠത്തിൽ കൊണ്ടുവരുമ്പോൾ നിന്റെ സഹോദരൻ നിന്റെ നേരെ വല്ലതും ഉണ്ടെന്ന് പറഞ്ഞു. എന്താണെന്നറിയാമോ? ഞാനിത് എന്റെ ഹൃദയത്തിൽ സഹോദരനോട് കയ്പ് കൊണ്ടുവച്ച് നടന്നു. ഞാൻ എന്റെ വായിൽ കൂടി അത് പുറത്തു വന്നു. ഞാൻ ജഡ്ജ്മെന്റിന്റെ അണ്ടറിലായി. ഈ സഹോദരൻ എന്നെ കൊണ്ട് ന്യായവിധി സിംഹാസനത്തിന് മുമ്പിൽ കൊണ്ടു ചെല്ലാനായിട്ട് അവന് അധികാരം കിട്ടി. ദൈവം അത് ജഡ്ജ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അപ്പോഴാണ് ഞാൻ ഞായറാഴ്ച മീറ്റിംഗിന് വരുന്നത്. മീറ്റിംഗിന് വന്ന് ഞാൻ പാട്ടുപാടാനായിട്ട് തുടങ്ങാം, പ്രാർത്ഥിക്കാൻ തുടങ്ങാം, ഇല്ലെങ്കിൽ പ്രബോധനം പറയാൻ തുടങ്ങാം, പ്രസംഗിക്കാൻ തുടങ്ങാം. അപ്പോൾ എനിക്ക് ഓർമ്മ വരികയാണ്, ആ സഹോദരൻ എന്റെ കഴുത്തിന് പിടിക്കാനായിട്ടുള്ള യോഗ്യത, ഇല്ലെങ്കിൽ ന്യായവിസ്താര സഭയിൽ ഞാൻ നിൽക്കേണ്ടിയ കുറ്റവാളിയാണെന്ന് എനിക്ക് ബോധ്യം വരിക. കാരണം എന്താണെന്നറിയാമോ? ആ സഹോദരൻ എന്റെ നേരെ കുറ്റം ചുമത്താനുള്ള കാരണം ഉണ്ട്. അതാണ് അവിടെ പറയുന്നത്. ന്യായവിസ്താര സഭയൊക്കെ മുകളിൽ പറഞ്ഞിട്ടുണ്ട്, എന്നെ ന്യായവിസ്താരത്തിന് കൊണ്ടുപോകാനായിട്ട് ഞാൻ യോഗ്യനായി തീർന്നു, അഗ്നിനരകത്തിന് യോഗ്യനായി തീർന്നു, ന്യായവിധി സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കാൻ യോഗ്യനായിരുന്നു. കാരണം എന്റെ സഹോദരന് എന്റെ മുകളിൽ അക്യൂസ് ചെയ്യാനായിട്ടുള്ള കാരണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? കർത്താവ് പറയാണ്, അവിടെ തന്നെ നിർത്തുക, സ്റ്റോപ്പ്. നിന്റെ ഒരു സർവീസും വേണ്ട. നീ പാടണ്ട, പ്രാർത്ഥിക്കണ്ട, പ്രബോധനം പറയണ്ട, പ്രസംഗിക്കണ്ട, ഒന്നും പറയണ്ട. അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യണം? വായിച്ചോ. അവിടെ പിന്നെ അതുകൊണ്ട് ആകയാൽ ദെയർഫോർ, അതാണ് ഞാൻ പറഞ്ഞ ദെയർഫോർ കണക്ഷൻ ആലോചിക്കണം. അവിടെ വെച്ചല്ല വാക്യം തുടങ്ങുന്നത്. അല്ലാതെ എനിക്കെതിരെ ഏതൊരു സഹോദരൻ എന്തോ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി അങ്ങോട്ട് പോയി ചെയ്യല്ല. ഞാൻ ചെയ്ത കാര്യത്തിന് ഞാൻ പറഞ്ഞ വാക്ക് നിമിത്തം, എന്റെ ഹൃദയത്തിലെ കയ്പ് നിമിത്തം ഞാൻ കോട്ടഡായി, ഞാൻ ന്യായവിധിയുടെ മുമ്പിൽ നിൽക്കേണ്ടവനായി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ പറയുകയാണ്, ഞാൻ ഉടനെ ആ എല്ലാ റിലീജിയസ് ആക്ടിവിറ്റീസും അവിടെ സ്റ്റോപ്പ് ചെയ്യുക. ഇതുകൊണ്ടൊന്നും ഒരു ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അത് എത്തുക പോലുമില്ല. യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുകയാണ്, നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എന്റെ കണ്ണ് മറച്ചു കളയും, നിങ്ങൾ കൈ മലർത്തുമ്പോൾ ഞാൻ എന്റെ മുഖം തിരിച്ചു കളയും. അതാണ് അവിടെ പറയുന്നത്. അപ്പൊ ദൈവം പറയാണ്, നീ സ്റ്റോപ്പ് ചെയ്തു, നിന്റെ എല്ലാ പരിപാടികളും, നിന്റെ ഇതുകൊണ്ട് ഒരു കാര്യമില്ല, നീ ഇതൊന്നും ചെയ്തിട്ട് ഒരു പ്രയോജനമില്ല, സ്റ്റോപ്പ് ചെയ്യുക, അവിടെ വെച്ച് നിർത്തുക. വഴിപാട് അവിടെ വെച്ചിട്ട് നേരെ തിരിഞ്ഞ് പൊക്കോളാനാണ് പറയുന്നത്. എന്താണ് പറഞ്ഞത്? വായിച്ചു. ആ അവിടെ വെച്ച് ഓർമ്മ വന്നാൽ അതുങ്ങളുടെ ഭാര്യ ആയിരിക്കാം, ഭർത്താവായിരിക്കാം, സഹോദരനായിരിക്കാം. സഹോദരി സഹോദരന്മാർ, ഞാൻ പറയട്ടെ, നിങ്ങളുടെ ഒരു പ്രാർത്ഥന പോലും മുകളിലേക്ക് പോകും. ഒന്ന് ഞാൻ പറയുന്നത് ബൈബിളിൽ നിന്ന് തിരിഞ്ഞു പോയി സെറ്റിൽ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സെറ്റിൽ ചെയ്യുക, അപ്പൊ തന്നെ അടുത്ത സ്റ്റെപ്പിലേക്ക് നിങ്ങൾക്ക് പോകാനുള്ള യോഗ്യതയില്ല. കാരണം നിങ്ങൾ ന്യായവിധിക്ക് യോഗ്യനായി കഴിഞ്ഞു. ഞാൻ പറഞ്ഞ കർത്താവ് പറഞ്ഞ വാക്കിങ്ങനാണ് തിരിച്ചു പോവുക, സെറ്റിൽ ചെയ്യുക. സെറ്റിൽ ചെയ്തിട്ട് പിന്നെ വന്നിട്ട് നിനക്ക് പാടുകയോ പ്രാർത്ഥിക്കുകയോ പ്രസംഗിക്കുകയോ പ്രബോധിപ്പിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അതാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ വായിച്ചോ, പിന്നെ വന്ന് വഴിപാട് കേൾക്ക്. ഒരടുത്ത് അവിടെയാണ് ന്യായവിധിയുടെ കാര്യം പറഞ്ഞത്. അല്ലെ, മുകളിൽ തുടങ്ങിയതാണ് ന്യായവിധിയുടെ കാര്യം. ഞാൻ പറയുന്നത്, നീ ഇത് സെറ്റിൽ ചെയ്തില്ലെങ്കിൽ എന്താണെന്നറിയാമോ, നീ തടവിലായിപ്പോ, വിൽ ബി എ ക്യാപ്റ്റീവ്, ജഡ്ജ്മെന്റിലായി. അതുകൊണ്ട് ഇമ്മീഡിയറ്റ്ലി തിരിച്ചു പോവുക. ഞാൻ പറയട്ടെ, ഈ കാര്യങ്ങൾ വളരെ ബേസിക്കാണ് ഞാൻ ഇക്കാര്യത്തിൽ പറയുന്നത്. വളരെ ബേസിക് കാര്യങ്ങൾ പറഞ്ഞാലേ പറ്റൂ. അപ്പോൾ കർത്താവ് ഇതിന്റെയൊക്കെ റൂട്ട് പറയുകയാണ്. എവിടെയാണ് കൊലപാതകത്തിന്റെ റൂട്ട്? ന്യായപ്രമാണം ഇതിനെ പുറത്തു വരുമ്പോൾ മാത്രം അതിനെ ട്രീറ്റ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾ ദൈവരാജ്യത്തിലേക്ക് കടക്കുക. ഇത് കൊലപാതകത്തിന്റെ റൂട്ട്. ഒരുവൻ കൊലപാതകയായിത്തീരുന്നത് അവൻ കൊലപാതകം ചെയ്യുമ്പോഴല്ല, അവന്റെ ഹൃദയത്തിൽ സഹോദരനോടുള്ള കയ്പ് വെച്ചുകൊണ്ടിരിക്കുന്നതാണെന്നുള്ളതാണ് ബൈബിൾ പഠിപ്പിക്കുന്നത്. അന്നേരം ഡീല് ചെയ്യേണ്ടത് റൂട്ടിനെയാണ്. അതാണ് കർത്താവ് എക്സ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ഒന്ന് യോഹന്നാൻ അതിന്റെ മൂന്നാമത്തെ അധ്യായത്തിന്റെ 15-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ ഇത് വീണ്ടും വിശദീകരിക്കുകയാണ്. അവിടെ പറയുന്നത് ക്ലിയറാണ് അല്ലേ? അവിടെ പറയുന്നത് സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം കൊലപാതകനാകുന്നു. കൊല ചെയ്യുമ്പോഴല്ല കൊലപാതകനാകുന്നത്. കർത്താവ് അപ്പോസ്തലൻ പറയാണ്, മാരും പറയാണ്, സഹോദരന്റെ അടുത്ത് പക, ഹൃദയത്തിൽ ആങ്കർ സൂക്ഷിക്കുമ്പോൾ അപ്പോൾ അവൻ കൊലപാതകനാകുന്നു എന്ന് പറയണം. യാതൊരു കൊലപാതകനും ഉള്ളിൽ നിത്യജീവൻ വസിക്കുന്നില്ല. ഞാൻ ആദ്യം പറഞ്ഞത് നിത്യജീവൻ എങ്ങനെയാണ് റിസീവ് ചെയ്യുന്നുള്ളതാണ്. ഈ കൊലപാതകന്റെ ഉള്ളിൽ, സഹോദരനെ പകയ്ക്കുന്ന ഒരുവന്റെ ഉള്ളിൽ ജീവൻ വസിക്കുന്നില്ല, നിത്യജീവൻ വസിക്കുന്നില്ല. ഇത് വളരെ ക്ലിയറാണ്, വളരെ ബേസിക് ടെസ്റ്റുകളാണ്. വീണ്ടും ജനനത്തിന്റെ തെളിവുകളാണ് കർത്താവ് യോഹന്നാൻ അവിടെ വിശദീകരിക്കുന്നത്. ഒരുവൻ വീണ്ടും ജനിച്ചു എന്ന് എങ്ങനെ തിരിച്ചറിയാൻ കഴിയും? അവിടെ പറയാണ്, ഒരുവന്റെ ഉള്ളിൽ സഹോദരനോട് പക വെച്ചുകൊണ്ടിരിക്കുന്നവൻ, പകയ്ക്കുന്നവൻ കൊലപാതകനാകുന്നു, അവന്റെ ഉള്ളിൽ ജീവനില്ല. ഒന്ന് യോഹന്നാൻ 2:9 വാക്യം. വെളിച്ചത്തിലിരിക്കുന്നുവെന്ന് പറയുകയും സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ ഇന്നേയോളം ഇരുട്ടിലിരിക്കുന്നു. അവർ വെളിച്ചത്തിലാണ് ഞാൻ ഇരിക്കുകയെന്ന് പറയുകയാണ്. പക്ഷെ അവൻ സഹോദരനെ പകയ്ക്കുകയാണെങ്കിൽ അത് സഹോദരനെയോ സഹോദരിയോ ഭാര്യയോ ഭർത്താവോയോ അവന് ആരെങ്കിലും ആണെങ്കിൽ അവൻ ഇരുട്ടിലിരിക്കുകയാണ്. ഇവന് കാര്യം മനസ്സിലാവത്തുമില്ല. കാര്യം എന്താണെന്നറിയാമോ, അടുത്ത വാക്യം വായിച്ചു ചോദിക്കും, എന്റെ 11-ാമത്തെ വാക്യം. ആ ഇരുട്ടിലിരിക്കുകയല്ല ചെയ്യുന്നത്, ഇവൻ ഇരുട്ടിൽ നടക്കുകയും ചെയ്യാണ്. അടുത്തത്, അന്നേരം ഈ പക വെച്ചുകൊണ്ടിരിക്കുകയും ഇല്ലെങ്കിൽ ഹേറ്റഡ് ഹൃദയത്തിൽ സ്വീകരിക്കുന്നവർക്ക് കണ്ണ് കാണത്തില്ല. കണ്ണ് കാണാത്തതുകൊണ്ട് ഇവർക്ക് പറഞ്ഞാലും മനസ്സിലാവത്തില്ല അല്ലേ? ഇവർക്ക് എങ്ങോട്ട് പോകുന്നുവെന്നോ, കണ്ണ് അവരെ കുരുടാക്കിയിരിക്കാൻ എങ്ങോട്ട് പോകുന്നുവെന്നോ എവിടേക്ക് പോകുന്നുവെന്നോ അവന് അറിയുന്നില്ല. ഒന്ന് യോഹന്നാൻ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യം. ആ കർത്താവ് എവിഡൻസ്, ഞാനിത് പറയുന്നത് വളരെ ബേസിക് എവിഡൻസുകൾ കർത്താവ് വെക്കുകയാണ്. ദൈവത്തിന്റെ മക്കളാരെന്നും പിശാചിന്റെ മക്കളാരെന്നും ഇതിനാൽ തെളിയുന്നു. അടുത്തത്, നീതി പ്രവർത്തിക്കാത്തവനാരും വളരെ ക്ലിയർ അല്ലെ? ഇത് യോഹന്നാനൊക്കെ അബ്സല്യൂട്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് പറയുന്നത്. അങ്ങനെ ആകാം, അങ്ങനെ ആകാം, ആകാം അല്ല എന്നുള്ളതുപോലെ പറഞ്ഞിരിക്കുന്നത് അവരുടെ പ്രതിയാണ്. നീതി പ്രവർത്തിക്കാത്തവൻ, ദോസ് ടു പ്രാക്ടീസ് ഡോണ്ട് പ്രാക്ടീസ് റൈറ്റസ്നസ്, ദൈവത്തിന്റെ നീതി അവൻ കൂടി വെളിപ്പെടുത്താത്തവൻ. അങ്ങനെ മുകളിൽ പറഞ്ഞിരിക്കുന്നത് പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, പാപം പ്രാക്ടീസ് ചെയ്യുന്നവൻ ദൈവത്തിൽ നിന്നുള്ളവനല്ല, അതേസമയം നീതി പ്രാക്ടീസ് ചെയ്യുന്നവൻ. സഹോദരനെ സ്നേഹിക്കാത്തവനും നീതി പ്രാക്ടീസ് ചെയ്യാത്തവനും സഹോദരനെ സ്നേഹിക്കാത്തവനും ദൈവത്തിൽ നിന്നുള്ളവൻ അല്ല. ഒന്ന് യോഹന്നാൻ 4:20, ഓ ഹീസ് എ ലയർ. എത്ര ക്ലിയർ സ്റ്റേറ്റ്മെന്റ്! ഹീസ് എ മർഡർ, ഹീസ് എ ലയർ. അവൻ ഇരുട്ടില്ല. എന്നാലും പറയാം, ഒരുവൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയാണ്, ഞാൻ ദൈവത്തിന്റെ അടുത്ത് പ്രാർത്ഥിക്കുകയാണ്, ദൈവത്തിന്റെ അടുത്ത് ഇരിക്കുകയാണ്, അവൻ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളൻ, ലയർ എന്നാണ് പറയുന്നത്. എന്റെ കർത്താവ് വളരെ ക്ലിയറായിട്ട് ഈ കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് മർഡറിന്റെ ലക്ഷണം? മർഡർ കൊലപാതകം ചെയ്യുമ്പോഴല്ല അവൻ കൊലപാതകയാവുന്നത്, വ്യഭിചാരി വ്യഭിചാരം ചെയ്ത് കഴിയുമ്പോഴല്ല അവൻ വ്യഭിചാരിയാവുന്നത്. ഇന്ത്യയെല്ലാം റൂട്ടിൽ ഒരു പ്രോബ്ലം ഉണ്ട്. റൂട്ടിൽ ഉള്ള പ്രശ്നം സഹോദരനുള്ള പകയാണ്. അവൻ ഡെവിളിന്റെ സ്വഭാവമാണ് വെളിപ്പെടുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പരീശന്മാരത്ത് പറഞ്ഞത്, നിങ്ങൾ പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ മോഹങ്ങളെ നിങ്ങൾ ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കും. ഈ കൊലപാതകം ആദ്യമേ തുടങ്ങിയത് പിശാചാണ്. അതാണ് ആദ്യത്തെ, അത് താഴേക്ക് വരുമ്പോൾ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ. 1 യോഹന്നാൻ 3:11-12 വാക്യങ്ങൾ. അവിടെ പറയാൻ കയീൻ എന്നൊരു വ്യക്തിയെ പറ്റി പറയാം. കയീൻ ദുഷ്ടനിൽ നിന്നുള്ളവനായി സഹോദരനെ കൊന്നതുപോലെയല്ല, അല്ല അവനെ കൊല്ലുവാൻ സംഗതിയെന്ന്. അവിടെ പറയാൻ ഒരു കയ്യൻ ഒരു മനുഷ്യനെ പറ്റി പറയാം. ബൈബിളിലെ ആദ്യത്തെ റിലീജിയസ് മനുഷ്യൻ. എന്റെ കർത്താവ് ഇത് അഡ്രസ് ചെയ്യുന്നത് ഫാരിസീസിന്റെ അടുത്താണ്. പരീശന്മാരുടെ റിയൽ പ്രശ്നമാണ് കർത്താവ് അഡ്രസ് ചെയ്യുന്നത്. പരീശന്റെ നീതി എന്താണെന്ന്, എങ്ങനെ പരീശന്റെ നീതിയെ കവിയാമെന്നുള്ളതിനെ പറ്റിയാണ് കർത്താവ് വിശദീകരിക്കുന്നത്. ദൈവരാജ്യത്തിലേക്ക് ഒരുവൻ എങ്ങനെയാണ് കയറാൻ കഴിയുന്നത്, ഇവൻ ദൈവരാജ്യത്തിലാണോ എന്ന് മറ്റുള്ളവർക്ക് എങ്ങനെയാണ് തിരിച്ചറിയാൻ കഴിയുന്നത്, ഇവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനാണോ പിശാചിൽ നിന്ന് ജനിച്ചവനാണോ എന്നുള്ളതും, ഇവൻ ദൈവ വെളിച്ചത്തിലാണോ ഇരുളിൽ നടക്കുന്നതാണോ എന്നുള്ളതും എങ്ങനെ അവനും മറ്റുള്ളവർക്കും റെക്കഗ്നൈസ് ചെയ്യാൻ കഴിയുമെന്നുള്ള തെളിവുകളാണ് പറയുന്നത് അല്ലേ? അന്നേരം അവിടെ പറയുകയാണ്, ഒരു ഈ റിലീജിയസ് ആക്ടിവിറ്റീസ് കൊണ്ട്, ഈ റിലീജിയസ് ഔട്ട്വേർഡ് വൈറ്റ് വാഷും കൊണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള അസ്ഥികളും ശവങ്ങളും അശുദ്ധിയും മറയ്ക്കാൻ നിങ്ങൾ ശ്രമിച്ചാൽ നിങ്ങൾ ദൈവരാജ്യത്തിന്റെ പടി നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്റെ ദൈവം പറയുന്നത് ഇതിനെ ട്രീറ്റ് ചെയ്യേണ്ടതുണ്ട്. ഈ ട്രീറ്റ് ചെയ്യേണ്ടതിന്റെ റൂട്ടിലാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അതിന്റെ റൂട്ട് തുടങ്ങുന്നത് എവിടാണ്? തുടങ്ങുന്നത് അകത്തു നിന്നുള്ള പകയിൽ നിന്നാണ്, മനുഷ്യന്റെ അടുത്തുള്ള ഹേറ്ററിൽ നിന്നാണ് എന്ന് പറഞ്ഞതാണ്. ഇവിടെ കയ്യനെ പറ്റി പറയാം. കയ്യൻ എന്തുകൊണ്ടാണ്, എന്താണ് കയ്യന്റെ വഴി? പത്രോസ് പറയുന്നുണ്ട് അവർ, അയ്യോ അവർ കയ്യന്റെ വഴിയിൽ നടക്കുകയും ബിലയാമിന്റെ വഞ്ചനയിൽ അകപ്പെടുകയും കോരഹിന്റെ മത്സരത്തിൽ അകപ്പെടുകയും ചെയ്യും. എല്ലാം വിശദീകരിക്കാൻ എനിക്ക് സമയമില്ല, ഇതിനു പറഞ്ഞിട്ടുള്ളതാണ്. കയ്യന്റെ പ്രശ്നം എന്താണ്? ഉൽപ്പത്തി പുസ്തകം 4:4 അവിടെ രണ്ടുപേരും ദൈവത്തിന്റെ സന്നിധിയിൽ വഴിപാട് കൊണ്ടുവരികയാണ്. ബൈബിളിൽ കായീൻ ഒരു ദുഷ്ടമനുഷ്യൻ, ഇല്ലെങ്കിൽ ഒരു പാപി എന്ന നിലയിലെ പറയുന്നതിനേക്കാൾ കൂടുതൽ കായീനായിരുന്നു ബൈബിളിലെ ആദ്യത്തെ റിലീജിയസ് മാൻ. ദൈവത്തിന്റെ സന്നിധിയിൽ വഴിപാട് കൊണ്ടുവന്ന വ്യക്തിയാണ് അല്ലെ? അതാണ് കർത്താവ് മത്തായിയുടെ സുവിശേഷത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിന്റെ വഴിപാട് യാഗപീഠത്തിലേക്ക് കൊണ്ടുവരുമ്പോൾ. വഴിപാട് കൊണ്ടുവരുന്ന ദൈവത്തിനു വേണ്ടി ചില കാര്യങ്ങൾ ചെയ്യുന്ന റിലീജിയസ് മാൻ. അതാണ് കയ്യൻ. കയ്യൻ എന്ത് വേണം? കയ്യൻ വഴിപാട് കൊണ്ടുവന്നു. കയ്യൻ വഴിപാട് കൊണ്ടുവന്നു എന്നാൽ കയ്യനിലും അവന്റെ വഴിപാടിലും ദൈവം പ്രസാദിച്ചില്ല, ദൈവം പ്ലീസ് ആയില്ല. രണ്ട് കാരണങ്ങളുണ്ട്. ഞാൻ ഇതിനു പറഞ്ഞു, ആബേലിന്റേത് ബൈ ഡിപ്പെൻഡൻസ്, ദൈവത്തിലുള്ള ഡിപ്പെൻഡൻസിലായിരുന്നു. അവന്റെ സ്വന്തം ഇതിൽ ആശ്രയിച്ചിട്ടുള്ളതായിരുന്നില്ല, ദൈവത്തിൽ ആശ്രയിച്ചിട്ടുള്ള വഴിപാടായിരുന്നു ഹാബേലിന്റേതെങ്കിൽ കയ്യന്റേത് ഒരു റിലീജിയസ് സാക്രിഫൈസ് ആയിരുന്നു. അവന്റെ ഹൃദയവും അവന്റെ പ്രവൃത്തിയും അവന്റെ ഹൃദയവും അവന്റെ വഴിപാടും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അവന്റെ ഹൃദയത്തിൽ പക നേരത്തെ ഉണ്ടായിരുന്നു, അന്നേരം തുടങ്ങിയതുമല്ല. അതോടുകൂടിയാണ് ഇവൻ വഴിപാടും കൊണ്ടുവരുന്നത്. അന്നേരം കയ്യനിലും പ്രസാദിച്ചില്ല, അവന്റെ വഴിപാടിലും ദൈവം റിജക്ട് ചെയ്തു. ദൈവം പറഞ്ഞു റിജക്റ്റഡ്, വഴിപാട് റിജക്റ്റഡ് അല്ലേ? മത്തായി സുവിശേഷം പറഞ്ഞിരിക്കുന്ന പോലെ റിജക്റ്റഡ്, ഗോ ബാക്ക്. എന്നിട്ട് സെറ്റിൽ ചെയ്തിട്ട് കാര്യം വന്നിട്ട് വന്നാൽ മതി എന്ന് പറഞ്ഞ പോലെ കയ്യന്റെ വഴിപാട് റിജക്ട് ചെയ്തു. അപ്പോൾ എന്ത് സംഭവിച്ചു? അഞ്ചാമത്തെ വാക്യം,
കായിനിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചില്ല, കായിന് ഏറ്റവും കോപമുണ്ടായി, അവന്റെ മുഖം വാടി.
അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രഷർ മുഖത്ത് പ്രതിഫലിക്കും അല്ലേ? കയ്യന് ഏറ്റവും കോപമുണ്ടായി. അന്നേരം ഉണ്ടായ ഒരു കാര്യമാണെന്ന് ഞാൻ ചിന്തിക്കുന്നത് ഇതിവന്റെ ആറ്റിറ്റ്യൂഡായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത് റിജക്റ്റഡ് ആയത്. റിജക്റ്റഡ് ആയപ്പോഴേക്ക് ഇവൻ അധികം കോപിക്കാൻ തോന്നി. എന്റെ കർത്താവ് ഇതാണ് പറഞ്ഞിരിക്കുന്നത്, പറഞ്ഞത് സഹോദരനോട് കോപിക്കുന്നവനെല്ലാം, സഹോദരനെ പകയ്ക്കുന്നവനെല്ലാം ഹീസ് എ മർഡർ, അവൻ കൊലപാതകയാണ്. കയ്യനവിടെ കൊലപാതകയായില്ല, അവിടെ ആക്ച്വലി ആ കൊലപാതകം ചെയ്തില്ല, പക്ഷെ അവന്റെ ഉള്ളിൽ കോപമുണ്ടായി, അവന്റെ മുഖം ഓടി. അപ്പോൾ യഹോവ അവിടെയാണ് ദ സർപ്പന്റ് ഈസ് വെയിറ്റിംഗ്. അവിടെ പറയാണ് ഇപ്പോൾ കയ്യിലെടുത്ത് പറഞ്ഞതിന്റെ ഒറ്റ ചുരുക്കി ഇത്രയേ ഉള്ളൂ, റിപ്പന്റ് ഇത്രയേ ഉള്ളൂ, പറഞ്ഞതിന്റെ ചുരുക്കവിത്തരും. ഇപ്പോൾ നിനക്കൊരു അവസരമുണ്ട്, വഴിപാട് റിജക്ട് ചെയ്തു, ഇപ്പോഴെങ്കിലും നിനക്കൊരു അവസരമുണ്ട്, മാനസാന്തരപ്പെടും. ഇത് ആൾക്കാർക്ക് ഇഷ്ടമല്ല ഈ ഒരു വാക്ക് കേൾക്കുന്നത് തന്നെ അല്ലേ? അതാണ് ക്രൂശിന്റെ വചനം ഇടർച്ചയാവുന്ന അവിടെയാണ്. പരീശന്മാർക്ക് ഇത് ഇടർച്ചയാവുന്നത് അവരുടെ സെൽഫിനെ ടച്ച് ചെയ്യുമ്പോഴാണ്. ഇവരുടെ റിലീജിയസ് ആക്ടിവിറ്റീസ് റിജക്റ്റഡ് ആണ്. ക്രൂശ് അതിന്റെ ഹൃദയത്തിലേക്ക് കടന്ന് ഒരു പ്രവൃത്തി ചെയ്തില്ല എങ്കിൽ യു ആർ നോട്ട് അക്സെപ്റ്റഡ് എന്നുള്ള ക്രൂശിന്റെ സന്ദേശം ഇടർച്ചയാവുന്നവിടെ കഴിഞ്ഞിട്ട് പറയുകയാണ്, നീ മാനസാന്തരപ്പെടുക, പാപം നിന്റെ വാതിൽക്കൽ കിടക്കുക, അടുത്ത ഒരു സ്റ്റെപ്പിൽ നിന്നെ അത് കംപ്ലീറ്റ് ആയിട്ട് വിഴുങ്ങാനായിട്ട് റെഡിയായിട്ട് നിൽക്കുകയാണ് എന്ന് പറയാം. പക്ഷേ കയ്യനെന്ത് ചെയ്തു? അത് അതിന്റെ റിയൽ ആക്ഷനിലേക്ക് വന്നു, സഹോദരനെ കൊന്നു. കയ്യനാണ് ബൈബിളിലെ ആദ്യത്തെ ശപിക്കപ്പെട്ട മനുഷ്യൻ. ആദാമിനെ ദൈവം ശപിച്ചില്ല, ഭൂമിയാണ് ശപിച്ചത്. എന്നാൽ കയ്യൻ ശപിക്കപ്പെട്ടു. താഴേക്ക് വരുമ്പോൾ പറയാണ് അപ്പോൾ അതിന്റെ 11-ാമത്തെ വാക്യം,
അപ്പോൾ നിന്റെ അനുജന്റെ രക്തം നിന്റെ കയ്യിൽ നിന്ന് ഏറ്റുകൊള്ളുവാൻ വായ തുറന്ന ദേശം നീ വിട്ട് ശാപഗ്രസ്തനായി പോകണം. നീ കൃഷി ചെയ്യുമ്പോൾ നിലം ഇനിമേലാൽ തന്റെ വീര്യം നിനക്ക് തിരികെയില്ല, നീ ഭൂമിയിൽ ഉഴുന്നലയുന്നവനാകും. കായി യഹോവയോട്
അവിടെ പറയാണ് നീ ഭൂമിയിൽ യു വിൽ ബി വാണ്ടറർ. നമുക്കൊരിക്കലും ഒരു സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാവുകയില്ല, ഒരു സ്പിരിച്വൽ ബ്ലെസ്സിംഗ് ഉണ്ടാവുകയില്ല. നീ ഉഴന്നുഴന്നുഴന്നുഴന്നുഴന്നു നടക്കുന്നു. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ അനേക വർഷങ്ങൾ കഴിഞ്ഞിട്ടും രക്ഷിക്കപ്പെട്ടിട്ടും സ്പിരിച്വൽ ഗ്രോത്ത് ഇല്ല. ചിലപ്പോൾ അവിടെ നിന്ന് വേറെടുത്തോട്ട് പോകും, അവിടെ നിന്ന് വേറെടുത്തോട്ട് പോകും, അവിടെ നിന്ന് അപ്പുറത്തോട്ട് പോകും, ഉഴന്നുഴന്നുഴന്ന് നടക്കുന്നവരാണ്. അവിടേക്ക് ഇതായിരിക്കും വരുമ്പോൾ പറയാണ്, അങ്ങനെ കയ്യൻ യഹോവയുടെ സന്നിധിയിൽ നിന്ന് പുറപ്പെട്ട് കിഴക്ക് ലോത് ദേശത്തേക്ക്. ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് കയ്യൻ മാറി 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 പോകുന്നതാണ്. കയ്യനും കയ്യന്റെ തലമുറകളും പിന്നീട് അവരെ പറ്റി കാണുന്നില്ല. പിന്നീട് ദൈവം ദൈവത്തിന്റെ പദ്ധതി തുടരുന്നത് സേത്തിൽ കൂടിയാണ്. കയീന്റെ തലമുറകൾ വളരെയധികം പ്രോസ്പ്രസ് ആയി. നമ്മൾ താഴേക്ക് വായിച്ചു കഴിഞ്ഞാൽ മെറ്റീരിയലി അതുപോലെ തന്നെ വാദ്യോപകരണങ്ങൾ ഉണ്ടാക്കുന്നവരായിരുന്നു, ബിൽഡിങ്ങുകൾ പണിയുന്നവരായിത്തീർന്നു, അങ്ങനെ വളരെ വളരെ പ്രോസ്പ്രസ് ആയി. പക്ഷേ ദൈവം പറഞ്ഞിരിക്കുകയാണ് യു വിൽ ബി എ വാണ്ടർ. ഞാനെന്താ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കർത്താവ് ഇതിന്റെ റൂട്ട് പ്രശ്നത്തിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. എവിടെയാണ് ഇതിന്റെ എല്ലാ അടിസ്ഥാന പ്രശ്നം എന്നുള്ളതാണ്. മറ്റൊരു സുവിശേഷത്തിലേക്ക് കർത്താവ് പറയുമ്പോൾ, ദൈവരാജ്യത്തിലേക്ക്, കിങ്ഡം ഓഫ് ഗോഡ്, ദൈവരാജ്യത്തിലെ ചില പ്രിൻസിപ്പിളുകൾ കർത്താവ് പറയും. ദൈവരാജ്യത്തിൽ ഒരുവൻ കടക്കണമെങ്കിൽ അവൻ ആത്മാവിൽ ദരിദ്രരായി തീർക്കണം. അവനവന്റെ നീടിനെ പറ്റി ബോധ്യം വരണം. രണ്ട്, അവന്റെ നീതി പരീശന്മാരുടെ നീതിയെ കവിയണം. പരീശന്മാരുടെ നീതിയെ കവിയുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ദൈവരാജ്യം, നിങ്ങൾക്ക് ആരെയും കൊന്നിട്ടില്ലായിരിക്കാം, നിങ്ങൾ വ്യഭിചരിച്ചിട്ടില്ലായിരിക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാതിരിക്കുമ്പോൾ തന്നെ കർത്താവ് പറയുകയാണ് ഇതിന്റെ റൂട്ട് പ്രശ്നമുണ്ട്. എങ്ങനെയാണ് ഇതിന് സൊല്യൂഷൻ ഉണ്ടാവുക? എങ്ങനെയാണ് ഗുരുവിനെ ദൈവരാജ്യത്തിലേക്ക് കടക്കാൻ കഴിയുക? ഞാനതാണ് കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്. യോഹന്നാൻ വന്നപ്പോൾ പറയുകയാണ്, മാനസാന്തരപ്പെടുവിൻ, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു. റിപ്പൻറ്റ്, ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് അറ്റ് ഹാൻഡ്. ഒരു മനുഷ്യൻ മനസ്സിലാക്കുകയാണ് അവന്റെ ഉള്ളിലാണ് പ്രശ്നം. പൗലോസിനെ പോലെ, പൗലോസ് പറഞ്ഞതുപോലെ പുറമേയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോഴും അവൻ മനസ്സിലാക്കുകയാണ് അവന്റെ ഉള്ളിൽ യഥാർത്ഥത്തിൽ പ്രശ്നമുണ്ട്. അവൻ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള അവന്റെ പാപം അവന്റെ ഉള്ളിൽ വസിക്കുന്നു. അവനത് കണ്ടിട്ട് അവൻ യഥാർത്ഥത്തിൽ മാനസാന്തരപ്പെടും. അവൻ നിലവിളിച്ചു പറയണം, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ പാപത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആളുപയോഗിക്കും. അങ്ങനെ ഒരുവൻ യഥാർത്ഥത്തിൽ റിപ്പൻറ്റ് ചെയ്യുമ്പോൾ, അല്ലാതെ ഒരുവന് ഇതെല്ലാം ഇനി ന്യായപ്രമാണം പോലും ചെയ്യാൻ കഴിയാത്തവൻ, ഇനി ഉള്ളിലുള്ള കോപത്തെ മാറ്റാനായിട്ട് അവന് കഴിയത്തില്ല. എന്നാൽ അവന് കഴിയത്തില്ല എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ ആത്മാവിലുള്ള ദരിദ്രാവസ്ഥയിൽ കർത്താവെങ്കിലേക്ക് തിരിയുന്നു, മാനസാന്തരപ്പെട്ട് തിരിയുന്നു. തിരിഞ്ഞിട്ട് കർത്താവിന്റെ അടുത്ത് പറയുന്നത്, കർത്താവേ എന്റെ ഉള്ളിൽ ഇതാണ് പ്രശ്നം, ഞാനൊരു മർഡറാണ്, ഒരു കൊലപാതകയാണ് എന്റെ ഹൃദയത്തിൽ. ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ അത് റിപ്പൻറ്റ് ചെയ്ത് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് വരും. അങ്ങനെ കർത്താവിന്റെ സന്നിധിയിലേക്ക് വരുമ്പോൾ അവന് ദൈവരാജ്യത്തിൽ പ്രവേശിക്കും. ആ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചവർക്കുള്ള ദൈവിക പ്രിൻസിപ്പിളാണ് മത്തായിയുടെ സുവിശേഷത്തിൽ മുമ്പോട്ട് പറയുന്നത്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ പറഞ്ഞത്, നമ്മൾ യഥാർത്ഥത്തിൽ ദൈവവചനം നമ്മുടെ റൂട്ടിൽ പ്രവൃത്തി ചെയ്തില്ല എങ്കിൽ നമ്മൾ, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, റിലീജിയസ് പുതിയ വാക്കുകൾ, പുതിയ ഭാഷകളൊക്കെ ഉപയോഗിക്കുന്ന പരീശന്മാർ തന്നെ ആയിത്തീരും. അങ്ങനെ ആയിത്തീരാതിരിക്കാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ.
ക്രിസ്തുവിൻ സ്നേഹമെന്നെ നിർബന്ധിക്കുന്നതാ, എന്നെ തന്നെ വെറുത്തൻ ക്രൂശെടുത്തു ഞാൻ, നിന്നയിൽ ചുമന്നു പോ പാളയത്തിൻ പുറൻ, ഈ സ്നേഹസ്വരൂപനെന്നാത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപനെന്നാത്മസ്നേഹിതൻ, ദുഃഖത്തിൽ അശ്വാസമാ രോഗത്തിൽ എൻ സൗഖ്യമാ, ഘോര വിപത്തുകളിലെന്നിത്താൻ ശാശ്വത ഭുജങ്ങളാൽ മകോടണച്ചിടും, ഈ സ്നേഹസ്വരൂപനെന്നാത്മസ്നേഹിതൻ, ഈ സ്നേഹസ്വരൂപനെന്നാത്മസ്നേഹിതൻ.